بسم الله الرحمن الرحيم.
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين ومن تبعهم بإحسان إلى يوم الدين. ثم ما بعد، سهودر الماري، الله سبحانه وتعالى يدعي വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഈ സത്യദീനിന്റെ പേരിൽ വസീയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് ചൂടിനെ കുറിച്ചാണ് ഏതാനും കാര്യങ്ങൾ ഒരു ഖുതുബയായി നമ്മൾ ശ്രവിച്ചത്. ചൂടിനാലുള്ള, അത്യുഷ്ണത്താലുള്ള വിഷമതകൾ പ്രയാസങ്ങൾ നിത്യജീവിതത്തിലെ ദുരനുഭവങ്ങൾ എല്ലാവരും അറിയുന്ന ഒരു വിഷയമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അനുഭവങ്ങളും അറിവുകളും അവർക്ക് ഫലപ്രദമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ഉത്ബോധനങ്ങളും ഉണർത്തലുകളും നമുക്ക് നേരെ ഉണ്ടാകുന്നത്. ചൂട് കഠിനമായിരുന്ന നാളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ ഉണർത്തുകയും അവരോട് ആജ്ഞാപിക്കുകയും ചെയ്തിരുന്ന ഒരു വിഷയം അബിരിദു സ്വലാത്ത് ദുഹർ ഫഇന്നഹ അബിരിദു സ്വലാത്ത് ദുഹർ ഫിൽഹർ ഫഇന്നഹു മിൻ ഫൈഹി ജഹന്നം എന്നാണ്. ചൂട് ഊക്കേറിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, ദുഹർ നമസ്കാരത്തെ നിങ്ങൾ വൈകിപ്പിക്കാൻ. അബിരിദു എന്ന് പറഞ്ഞാൽ ചൂടുള്ള സമയത്തിൽ നിന്ന് തണുപ്പുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ നട്ടുച്ച സമയം അത്യുഷ്ണായിരിക്കും. അതുകൊണ്ട് ഉച്ച അല്പം തെറ്റി നമസ്കരിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഹ്വാനം ചെയ്യാറുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ അന്ന് കാലങ്ങളിൽ ഇന്നത്തേതുപോലുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും മസ്ജിദ് നബവിക്കുണ്ടായിരുന്നില്ല. മേൽക്കൂര ഈത്തപ്പന പട്ടയായിരുന്നു. നിൽക്കാനും സുജൂദ് ചെയ്യാനുമുള്ള സ്ഥലം മണൽപ്പരപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂട് ഊക്കുള്ളതായാൽ നമസ്കരിക്കൽ ശ്രമകരമായിരുന്നു. അതുകൊണ്ടാണ് അല്പം പിന്തിപ്പിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്. അവിടെ വിഷയം ദുഹർ പിന്തിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത തിരുദൂതർ അത് ഉഷ്ണകാലത്ത് നൽകിയ ആഹ്വാനാണ്. ഉഷ്ണത്തെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് മിൻ ഫൈഹി ജഹന്നം എന്നാണ്, ജഹന്നമിന്റെ നിശ്വാസമാണ് എന്നാണ്. പച്ചരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിന്റെ പ്രത്യേകത അറിയിക്കവേ പറഞ്ഞു, ഇഷ്ടക്കത്തിന്നാറു ഇല റബ്ബിഹ, നരകത്തി അള്ളാഹുവിനോട് സങ്കടപ്പെട്ടു എന്നാണ്. എന്താ സങ്കടപ്പെട്ട് പറഞ്ഞത്? യാ റബ്, അക്കല ബഅദി ബഅദ, നരകം നരകത്തിന്റെ ചില ഭാഗങ്ങൾ തിന്നാൻ തുടങ്ങി എന്നുള്ളതാണ് ആവലാതി. നരകം അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നരകം കത്തിക്കപ്പെട്ടിട്ടുണ്ട്, നരകം കത്തിയാളപ്പെടുന്നുണ്ട്. നരകമാകട്ടെ അത് കത്തിക്കപ്പെട്ടു, കത്തിയാളിക്കൊണ്ടിരിക്കുന്നു. നരകം അത് മൂടപ്പെട്ടതാണ്, അടക്കപ്പെട്ടതാണ് ജ്വാലയിൽ, ആവിയിൽ, അത്യുഷ്ണത്തിൽ. നരകത്തിന്റെ ഉൾഭാഗം അള്ളാഹു നമ്മളെ നരകത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ, നഊദു ബില്ലാ, എന്തായിരിക്കും? അതുകൊണ്ടാണ് നരകം പറയുന്നത്, എന്റെ ചില ഭാഗങ്ങളെ തിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിന് നിശ്വസിക്കുവാൻ അപ്പോൾ അവസരം നൽകി എന്ന് പറഞ്ഞാൽ, നരകം അടക്കപ്പെട്ടതാണ്, അത് തുറക്കപ്പെട്ട് നിശ്വസിക്കുന്ന അവസ്ഥ വരും. നിങ്ങൾ കാണുന്ന അത്യുഷ്ണം നരകത്തിന്റെ നിശ്വാസമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അവിടെയും വിഷയം ഈ നമ്മൾ അറിയുന്ന അനുഭവിക്കുന്നതായ ചൂട്, അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഒരു വലിയ ചൂടിനെ കുറിച്ചാണ്. അത് പരലോകത്തുള്ള ചൂട്, നരകത്തിന്റെ ചൂട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നഊദു ബില്ലാ. തിരുദൂതർ അത്യുഷ്ണത്തിലും കൊടിയ ചൂടിലും ആളുകൾ ഉണ്ടാകുമ്പോൾ ഉണർത്തിയ അറിയിച്ച ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇന്ന നാറക്കും അല്ലത്തി തുഖിദൂൻ ജുസ്ഉം മിൻ സബഈന ജുസ്അം മിൻ നാരി ജഹന്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഈ തീ, ദുനിയാവിൽ നിങ്ങളുടെ ഈ തീ, അത് ജഹന്നമാകുന്ന തീയിന്റെ 70% ഒരു ഭാഗമാണ്. ദുനിയാവിൽ നമ്മൾ അറിയുന്ന, കാണുന്ന ദുനിയാവിലെ തീ, അത് ജഹന്നമിന്റെ 70% എന്ന് പറയുമ്പോൾ ദുനിയാവിലെ തീ, ഈ ചൂട് നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല. അതിലെ തീ അത് നമുക്ക് താങ്ങാനാവുന്നതുമല്ല. അത് ജഹന്നമിന്റെ 70% ഭാഗമാണെന്ന് പറയുമ്പോൾ, അന്ന് സ്വാഭാവികമായിട്ടും സഹാബികൾ പറഞ്ഞു, പ്രവാചകര് ഈ ദുനിയാവിലെ തീ തന്നെ മതിയല്ലോ, എങ്കിൽ ശിക്ഷയായി, പിന്നെ ഒരു 69 ഇരട്ടി പിന്നെയുണ്ട് ജഹന്നമിലെ തീ. ദുനിയാവിലെ തീ തന്നെ മതിയല്ലോ, വ ഇന്നഹാല കാഫിയ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഉറപ്പിക്കുകയാണ്, വ ഇന്നഹ ഫുദ്ദിലത് ബി 69 ജുസ്അ. നരകത്തി ദുനിയാവിലെ ഈ തീയിനേക്കാൾ 69 ഇരട്ടി തീ ചൂടുകൊണ്ട്, തീ കൊണ്ട് അത് ഫുദ്ദിലത് എന്ന് പറഞ്ഞെങ്കിൽ എന്താ, ചൂട് ഇരട്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നരകത്തീയിന്റെ ചൂട് അതെത്ര കഠിന കഠോരമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ല, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ചൂട് അനുഭവിക്കുന്ന, ചൂടിന്റെ പ്രയാസം തരണം ചെയ്യുന്ന ഈ ഭൗതികതയിൽ നമ്മൾ ആലോചിക്കേണ്ടത് പരലോകത്ത് മനുഷ്യരെ കാത്തു കഴിയുന്ന ചൂടാണ്. ഇവിടെ ചൂടിനെ ചെറുക്കാൻ, തണൽ കൊള്ളാൻ നമുക്ക് സംവിധാനങ്ങളും സൗകര്യങ്ങളുമുണ്ട്. ഇവിടെ ചൂടിനെ നിയന്ത്രിക്കാൻ ഡ്രസ് കോഡുകളുണ്ട്, വസ്ത്രങ്ങളുണ്ട്. ഇവിടെ നമ്മളുടെ ഭവനങ്ങൾ ഒരു പരിധിവരെ ചൂടിനെ തടുക്കാനും താങ്ങാനും ഉപയുക്തമായ വിധമാണ്. ഇവിടെ വൈദ്യുതി ഉണ്ട്. അത് മുഖാന്തരം നമുക്ക് ചൂടിനെ ശമിപ്പിക്കാൻ, സഹിക്കാൻ ഫാനുകളായി, അതേപോലെ എയർ കണ്ടീഷനുകളായി പലവിധ സംവിധാനങ്ങളുണ്ട്. ഇവിടെ തൂണി ചൂടിൽ നിന്ന് രക്ഷക്ക് തണലുകളുണ്ട്, ശീതളമായ തണലുകളുണ്ട്, അത്യാധുനിക സൗകര്യങ്ങൾ, സംവിധാനങ്ങൾ. ചൂടിൽ ആശ്വാസത്തിന്, ആക്കത്തിന് ശീതള പാനീയങ്ങളുണ്ട്. ഭൗതിക ലോകത്ത് ചൂടുണ്ടെങ്കിലും ആ ചൂടിനെ ശമിപ്പിക്കാൻ, സഹിക്കാൻ സംവിധാനങ്ങൾ ധാരാളമാണ്. മനുഷ്യർ ആ സംവിധാനങ്ങൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എത്തിപ്പിടിക്കുന്നവരും കൊണ്ടെത്തിക്കുന്നവരുമാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് എല്ലാവർക്കും ആ സംവിധാനങ്ങളിൽ ചിലതൊക്കെ ഉള്ളവരാണ്. എന്നാൽ മരണവും അന്ത്യനാളും ഈ ഭൗതിക ജീവിതത്തിന് തിരശീല വീഴ്ത്തിയാൽ, പരലോകോടതിയിലേക്ക് മനുഷ്യർ ഉയർത്തെഴുന്നേറ്റാൽ, അവിടെ ഉള്ള ചൂടാണ് കഠിനമായ ചൂട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റാൽ മനുഷ്യർ കഠിന ചൂടിലാണ്. കാരണം സൂര്യൻ മനുഷ്യരുടെ തലമുകളിൽ ഒരു മൈൽ അകലത്തിൽ അടുത്തു വരുമെന്നാണ്. ഇപ്പൊ സൂര്യൻ എത്ര വിട്ട വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യന്റെ ചൂടാണ് നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കാണുന്ന ഈ ചൂട്. അത് ഒരു മൈലോളം എടുത്താൽ എന്തായിരിക്കും? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, 70 മുഴം ആഴത്തിലേക്ക്, ഭൂഗർഭത്തിലേക്ക് മനുഷ്യരുടെ വിയർപ്പുകൾ ഒലിച്ചിറങ്ങുമെന്നാണ്. അത്ര ചൂടായിരിക്കും. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിൻഹും മയ്യബ്ലഹുൽ അറഖു ഇലാ കഅബൈ, നെര്യാണി വരെ വിയർപ്പിൽ നിൽക്കുന്നവർ അവിടെ ഉണ്ടാകും. ومنهم من يبلغ العرق الى ركبتيه, കാൽമുട്ട് വരെ വിയർപ്പിൽ നിൽക്കുന്നവർ അവിടെ ഉണ്ടാകും. അതേപോലെ മനുഷ്യരുടെ അരഭാഗത്തേക്ക് ചുമല് വരെ, ചിലരെ അവരുടെ മൂക്കിൽ ഒരു കടിഞ്ഞാൺ എന്ന പോലെ വിയർപ്പ്, ചിലർ വിയർപ്പിൽ മുങ്ങി താഴുന്ന അവസ്ഥയിൽ മനുഷ്യരൊക്കെ അന്ത്യനാളിൽ ഉയർത്തി നിൽക്കുന്നത് അവരുടെ അമലുകൾക്കനുസരിച്ചാണ്, കർമ്മങ്ങൾക്കനുസരിച്ചാണ്. കർമ്മങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് ചൂടിന്റെ ഏറ്റക്കുറച്ചിലും അവിടെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് മനുഷ്യർ വിയർപ്പിലായിരിക്കും എന്നൊക്കെ ജീവിതത്തിൽ കളവ് പറയാത്ത നമ്മുടെ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. അപ്പൊ പരലോകത്തെ ചൂട്, പിന്നെ വിചാരണ വേദിക്കപ്പുറം രക്ഷാ ശിക്ഷകൾ വിധിക്കപ്പെട്ടാൽ ശിക്ഷയുടെ ഭവനമായ നരകത്തിൽ അല്ലാഹു സുബ്ഹാന തആല പറഞ്ഞില്ലേ, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറ, ഖുൽ പറഞ്ഞേക്കുക, നാറു ജഹന്നം അശദ്ദു ഹറ, ജഹന്നമിന്റെ തീ അതാകുന്നു കഠിനമായ ചൂടുള്ളത് എന്ന്. ആ കഠിനമായ ചൂടുള്ള നരകത്തിയിൽ രോപകൂപകളിലൂടെ ചൂട് തുളച്ചു കയറും വിധം, അതാണ് നരകത്തിന്റെ ചൂട്, നരകത്തെ ചൂടിന്റെ പ്രത്യേകത. അദാബ സമൂം എന്ന് പറയാം, സമൂം എന്ന് പറഞ്ഞെങ്കിൽ അതാണ്. രോപകൂപകളിലൂടെ ചൂട് മനുഷ്യ ശരീരങ്ങളിലേക്ക് കയറി അങ്ങനെ ചൂടേൽപ്പിക്കും വിധം. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ല. അപ്പോ ഉയർത്തെഴുന്നേൽപ്പിന് ഏൽക്കേണ്ടി വരുന്ന ചൂട്, നരകത്തിലുള്ള ചൂട്, ആ ചൂട് അതല്ലേ വലിയത്, അതല്ലേ കഠോരമായത്. അതിനെ ചെറുക്കാൻ, തടുക്കാൻ, ദുനിയാവിലെ ചൂട് തീർക്കാനും തടുക്കാനും സംവിധാനങ്ങൾ ആലോചിക്കുന്ന, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർ പാരത്രികമായ ലോകത്ത് അനുഭവിക്കേണ്ടി വരുന്ന ചൂടിനെ തടുക്കാൻ, അതിനെ കാക്കാൻ എന്ത് മാർഗമാണ്? അവിടെ അത്യാധുനിക സംവിധാനങ്ങളും വിഭവങ്ങളും ഒരാൾക്കും ഉണ്ടാവില്ല. എല്ലാവരും ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പരലോകോടതിയിലേക്ക് വരുമ്പോൾ ഹുഫാതൻ ഉറാതൻ ഉർല ബുഹ്മ എന്നാണ്, നഗ്നപാദരായി നഗ്നതയുടെ ഒന്നും ഉണ്ടാവില്ല, മേത്ത് ചേലാകർമ്മം പോലും നിർവഹിക്കപ്പെടാത്തവരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്. ഇരുണ്ട വർണ്ണത്തിൽ കറുത്തിരുണ്ടുകൊണ്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്. ശൂന്യഹസ്തരായിട്ട് പരലോകോടതിയിലേക്ക് വരുമ്പോ അവിടെ ചൂടുണ്ടാകും, അതിനെ ചെറുക്കാനുള്ള സംവിധാനമായിട്ട് ആരും ഉയർത്തെഴുന്നേൽക്കുന്നില്ല. പിന്നെയോ അവിടെ ചൂടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്, പക്ഷെ ആ ചൂടിനെ ചെറുക്കാൻ, ആ ചൂടിൽ നിന്ന് രക്ഷക്ക് അതിന്റെ വകുപ്പ് അതും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ദുനിയാവിൽ നമ്മൾ സ്വീകരിക്കുന്ന മുറകളോ മാർഗങ്ങളോ അല്ല അവിടെ രക്ഷക്കുള്ളത്. അവിടെ രക്ഷക്കുള്ളത് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സബ്അതുൻ യുദില്ലുഹുമുല്ലാ ഫീ ദില്ലിഹി യൗമലാ ദില്ല ഇല്ലാ ദില്ലുഹു, ഏഴ് വിഭാഗം ആളുകൾ അള്ളാഹു അവർക്ക് തണലേകും. അവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശീതളമായ ഛായ വിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹുവിന്റെ തണലേകി, അള്ളാഹുവിന്റെ തണൽ എന്നാ അള്ളാഹു അരുളുന്ന കനിയുന്ന സൃഷ്ടിക്കുന്ന തണലേകി അള്ളാഹു സുബ്ഹാനഹു വ തആല ഏഴു കൂട്ടരെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അവർ ആരാ? ഇമാമുൻ ആദിൽ, നീതിമാനായ ഭരണാധികാരി. വശാബുൻ നശാഫി ഇബാദത്തില്ല, അള്ളാഹ്ക്ക് ഇബാദത്തെടുത്ത് വളർന്നു വന്ന യുവാവ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം ഇണക്കപ്പെട്ട വ്യക്തി. വറജുലാനി തഹാബ്ബ ഫില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിച്ച രണ്ടാളുകൾ. വറജുലുൻ ദഅത് ഹുംറാത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാ, കുലീനയായ സൗന്ദര്യവതിയായ ഒരു പെണ്ണ് ഒരു വ്യക്തിയെ വ്യഭിചരിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ, ക്ഷണിച്ചപ്പോൾ, ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ ക്ഷണം നിരസിച്ച ഭക്തൻ. വറജുലൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ, ദാനധർമ്മം നിർവഹിച്ച വ്യക്തി ആ ദാനധർമ്മം വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ ഗോപ്യമായി ദാനം നൽകിയ വ്യക്തി. വറജുലുൻ ഖല ഫഫാദത് ഐനാഹു ഖൗഫനികാൽ, ഒരു വ്യക്തി ഒഴിഞ്ഞിരുന്നു പരലോകത്തെ ഓർത്ത്, അള്ളാഹുവിനെ ഓർത്ത് അവന്റെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു. ഈ ഏഴ് വിഭാഗം ആളുകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ ചൂടകറ്റി തണലേകി അനുഗ്രഹിക്കപ്പെടുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ദുനിയാവിലെ ചൂട് ക്ഷമിപ്പിക്കാൻ, അത് സഹിക്കുവാനുള്ള അവസരങ്ങൾ തരപ്പെടുന്ന മനുഷ്യൻ, ഇതിനേക്കാൾ കഠോരമായ ചൂട് പറയപ്പെട്ട പരലോകത്ത്, അവിടെ രക്ഷക്ക്, അവിടെ ആശ്വാസത്തിന്, അവിടെ ചൂടിൽ നിന്നുള്ള ശമനത്തിന് എന്താണ് ഒരുക്കുന്നത്, എന്താണ് തയ്യാറാക്കുന്നത്, അത് ആലോചിക്കേണ്ടതുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഉത്ബോധനമാണ് ഇവിടെ നമ്മൾ കേൾക്കുകയുണ്ടായത്. അബ്ദുള്ളാഹി ഇബ്നു ഉമർ ഒരു യാത്രയിൽ കൂടെ ആളുകളുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ആ വേദിയിലേക്കൊരു ഇടയൻ വരികയാണ്, ഭക്ഷണം കഴിക്കാൻ ഇടയനെ വിളിച്ചു. അപ്പോൾ ഇടയൻ പറഞ്ഞത്, ഞാൻ നോമ്പുകാരനാണ് എന്നാണ്. അപ്പോൾ ഇബ്നു ഉമറിന്റെ പ്രതികരണം, അത്യുഷ്ണമാണ്, നിങ്ങൾ ജോലിക്കാരനാണ്, ആട്ടിൻ പറ്റത്തിന് പിന്നാലെ നടക്കുന്ന നിങ്ങൾ എന്തിനാണ് നോമ്പെടുത്തിരിക്കുന്നത്? അപ്പോൾ അന്ന് ആ ഇടയന്റെ പ്രതികരണം, കുലു വശ്രബു ഹനീഅം ബിമ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, ഗതകാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്കായി കാലേ കൂട്ടി ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണത്താൽ കുലു വശ്രബു ഹനീ അൻ, ധന്യരായി സമൃദ്ധരായി തിന്നോളൂ കുടിച്ചോളൂ എന്ന് അള്ളാഹു അരുളുന്ന അറിയിക്കുന്ന പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് ഇങ്ങനെ ഒരു ആശംസക്ക്, ഒരു അരുൾപ്പാടിന് വിധേയനാകാനാണ് ഈ ചൂടുള്ള നാളിലും ഞാൻ നോമ്പെടുത്തത് എന്ന് ആ ഇടയൻ അന്ന് ഇബ്നു ഉമറിനോട് പ്രതികരിച്ചു എന്നാണ്. അപ്പോൾ പരലോകത്ത് തിന്നാൻ ക്ഷണിക്കുന്ന, ഭക്ഷിക്കാൻ വിളിക്കുന്ന, പാനം ചെയ്യാൻ ക്ഷണിക്കുന്ന, വിളിക്കുന്ന ഒരു അവസരമുണ്ട്. ആ അവസരം ലഭിക്കാൻ കഷ്ടപ്പെട്ട് നോമ്പെടുക്കുകയാണ് എന്ന് അന്ന് ഇടയൻ പറഞ്ഞു. ആ വർത്തമാനത്തിൽ തന്നെയാണ് നമുക്കും ആലോചിക്കാനുള്ളത്. ഇവിടെ നമ്മൾ അല്പം സഹിച്ച് ഒരു പുണ്യം നിർവഹിച്ചാൽ അതിന്റെ ഫലം അവിടെ അനുഭവിക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹുഹു അനിന്നാരി 70 ഖരീഫ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിനം ഒരു നോമ്പെടുത്താൽ അവന്റെ മുഖത്തെ അല്ലാഹു നരകത്തിയിൽ നിന്ന് 70 വർഷത്തെ വിദൂരതയിലേക്ക് ദൂരപ്പെടുത്തും എന്നാണ്. നരകച്ചൂടിൽ നിന്ന്, നരകത്തിൽ നിന്ന് 70 വർഷത്തെ വിദൂരതയിലേക്ക് ഒരു വ്യക്തി ദൂരപ്പെടുത്തപ്പെടാൻ ഒരു ദിവസത്തെ നോമ്പ് അല്ലാഹുവിന്റെ മാർഗത്തിൽ അത് കരണീയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, നോമ്പ് പോലുള്ള പുണ്യകർമ്മങ്ങൾ അത് നമ്മൾ ഈ ദുനിയാവിൽ നമുക്കായി ഒരുക്കുകയാണ് വേണ്ടത്. എന്തിന്? അവിടുത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ. മുആദ് ഇബ്നു ജബ്ർ റളിയല്ലാഹു തആലന്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റുമൊക്കെ ചില ചരിത്രങ്ങൾ നമ്മൾ കേൾക്കേണ്ടായി. അദ്ദേഹം മരണപ്പെടുന്ന ദിവസം മരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. കാരണം അംവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് പരന്ന കോളറയിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആലാനുവിന്റെ കൂട്ടുകാർ, ബദരീങ്ങളിൽപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ മക്കളിൽ അദ്ദേഹത്തിന്റെ മോളും മോനും ഒക്കെ ഷഹീദായി. ആ രോഗം ബാധിച്ചവരൊക്കെ പെട്ടെന്ന് മരിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ കോളറയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മുആദിനും താൻ മരിക്കുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രോഗം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം മരണത്തെ സ്വാഗതമോദി അള്ളാഹുവിനോട് വിലപിച്ചു പറഞ്ഞ ചില വരികളുണ്ട്. ആ വരികളിൽ ഒന്ന്, അള്ളാഹുവേ, ഈ ദുനിയാവിൽ ശേഷിക്കുവാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട് എങ്കിൽ അത് രാത്രി നമസ്കാരത്തിന് വേണ്ടിയാണ്, ചൂടുള്ള പകലിൽ നോമ്പെടുക്കുന്നതിന് വേണ്ടിയാണ്. പണ്ഡിതന്മാരുടെ കാൽ കീഴിൽ വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടി ചെന്നിരിക്കാനാണ്. അതിലപ്പുറം ഈ ദുനിയാവിൽ ജീവിക്കുന്നതിൽ എനിക്ക് മറ്റൊരാഗ്രഹവും ഉണ്ടായിട്ടില്ല. മരണമാണ് നീ എനിക്ക് വിധിച്ചിട്ടുള്ളത് എങ്കിൽ ആ മരണത്തിന് സ്വാഗതം എന്ന് പറഞ്ഞാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ മരണത്തെ സ്വീകരിച്ചതെന്ന് ചരിത്രത്തിൽ കാണാം. അവിടെ ചൂടുള്ള പകലിൽ ഒരു നോമ്പെടുക്കുവാൻ അദ്ദേഹം കൊതിച്ചത് അദ്ദേഹം അനുസ്മരിക്കുകയാണ്. പുണ്യകർമ്മങ്ങളും സൽപ്രവൃത്തികളും അത് നമ്മൾ പെരുപ്പിക്കലാണ്. ആ ചൂടിനെ ഭയന്ന് അതിൽ നിന്ന് രക്ഷ കിട്ടുവാൻ നമ്മൾ സ്വീകരിക്കേണ്ടതായ മാർഗം, വഴി എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ചൂട് കാരണം പറഞ്ഞ് നമസ്കാരം ഒഴിവാക്കുന്നവർ, ജമാഅത്ത് ഒഴിവാക്കുന്നവർ, സുബ്ഹി നമസ്കാരം പാഴാക്കുന്നവർ ഒക്കെ ആളുകളിൽ കാണാൻ സാധിക്കും. ഖതീബ് ഉണർത്തിയതുപോലെ അവരോട് ഉണർത്താനുള്ളത്, തബൂക്ക് യുദ്ധത്തിൽ നിന്ന് ചൂട് കാരണം പറഞ്ഞ് പിന്തി നിന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് പുറപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ആഹ്വാനം ഉണ്ടായിരുന്നു, ഒഴിവ് കഴിവില്ലാത്തവരൊക്കെയും പുറപ്പെടാൻ. അന്ധന്മാർ, മുടന്തന്മാർ, രോഗികൾ, അവർക്കൊക്കെ പിന്തി നിൽക്കാൻ അവസരം നൽകി. എന്നാൽ ഒഴിവ് കഴിവില്ലാത്തവരോട് റസൂലുള്ള പറഞ്ഞിരുന്നു തബൂക്കിലേക്ക് തന്റെ കൂടെ പുറപ്പെടാൻ. പക്ഷെ ഒരു വിഭാഗം ആളുകൾ, കപട വിശ്വാസികൾ, അവർ പല ഒഴിവ് കഴിവുകളും നിരത്തി ആ പുറപ്പാടിൽ നിന്ന് പിന്തുകയുണ്ടായി. അതിലൊരു ഒഴിവ് കഴിവ്, ലാ തംഫിറു ഫിൽ ഹർ, ചൂടാണ് അതുകൊണ്ട് നിങ്ങൾ പുറപ്പെടരുത് എന്നാണ്. കപടന്മാർ, അവർ ചൂട് കാരണത്താൽ പുറപ്പെട്ടില്ല, അവർ മറ്റുള്ളവരെ തടയുകയും ചെയ്തു. ലാ തംഫിറു ഫിൽ ഹർ, അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പ്രതികരണം വന്നത് നരകച്ചൂട് അതാണ് കൂടുതൽ കഠിനമായത്, കൂടുതൽ ചൂടുള്ളത് അവർ ഗ്രഹിച്ചിരുന്നുവെങ്കിൽ എന്നാണ്. ചൂട് കാരണത്താൽ നിർബന്ധ ബാധ്യതകളെ വിസ്മരിക്കുകയും അതിൽ അലസരാകുകയും ചെയ്യുന്നവർ ഈ ഒരു മറുപടിയാണ്. നരകച്ചൂട് അതികഠിനമായി കാത്തു കഴിയുന്നുണ്ട്, അതുകൊണ്ട് നിർബന്ധ ബാധ്യതകൾ പാഴാക്കുന്നവർ, കൈയൊഴിക്കുന്നവർ അതിൽ ഗൗരവം കാണണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടൊക്കെ ഓതിയ വസിയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ കുടുംബത്തെ നരകത്തൊട്ട് കാക്കുക, സൂക്ഷിക്കുക. നരകത്തിന്റെ പ്രത്യേകത വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കപ്പെടാനുള്ള ഇന്ധനം അത് കല്ലും മനുഷ്യരുമാണ്. അതുകൊണ്ട് മനുഷ്യരാൽ കത്തിക്കപ്പെടുന്ന, കല്ലിനാൽ കത്തിക്കപ്പെടുന്ന നരകത്തീന് നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും വിറകായി ഇന്ധനമായി മാറരുതേ എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വസിയത്ത്. ആ വസിയത്ത് അത് ഉൾക്കൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷക്ക്, നരകത്തിന്റെ ചൂടിൽ നിന്നുള്ള രക്ഷക്ക് നമ്മൾ പരിശ്രമിക്കുകയാണ് വേണ്ടത്, പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചിരുന്ന ദുആ നമ്മൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അതേപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹർരി ജഹന്നം, ജഹന്നമിന്റെ ചൂടിൽ നിന്ന്, ജഹന്നമിന്റെ അദാബിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ അഭയം തേടുന്നു, രക്ഷ തേടുന്നു എന്ന് ദുആ ഇരക്കാറുണ്ടായിരുന്നു. ആ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു ദുആ ഇരന്നിരുന്നു. നിർബന്ധ നമസ്കാരങ്ങളുടെ ഒടുവിലെ സമയം ദുആക്ക് ജവാബുള്ള സമയമാണ്. എല്ലാ നിർബന്ധ നമസ്കാരങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകച്ചൂടിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നു എന്ന് നമ്മൾ പ്രവാചക ചരിതം തിരുചര്യ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നരകം കാണിക്കപ്പെട്ടു, അടുത്തു കാണിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് നരകത്തിന്റെ ചൂടിനെ കുറിച്ച് അത് കാണിക്കപ്പെട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഹത്ത നഫഖ്തു ഹർറഹ അൻ വജ്ഹി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നരകം തിരുദൂതർക്ക് കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിന്റെ ചൂടിനെ ഞാൻ എന്റെ മുഖത്ത് നിന്ന് ഊതി മാറ്റി എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ നരകം അള്ളാഹുവിന്റെ ശിക്ഷയുടെ ഭവനം, അത് കത്തിയാളിക്കപ്പെടുന്ന കുല്ലമ ഹബത് ജിദിനാഹും സഗീറായതാണ്, അടങ്ങുമ്പോഴെല്ലാം തീജ്വാലകളെ ഏറ്റിക്കൊണ്ടിരിക്കുന്ന നരകത്തീയാണ്. അത് അതി കഠിനമായ ചൂടുള്ള ശിക്ഷയുടെ ഭവനമാണ്. അതിൽ നിന്ന് രക്ഷയ്ക്ക് വേണ്ടി, അതിന്റെ ചൂടിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തേടുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും പണിയെടുക്കുകയും ചെയ്യണം. സൽ പ്രവൃത്തികൾ അനുഷ്ഠിച്ചുകൊണ്ട് അതിനുള്ള വസീയത്താണ് ഇവിടെ നമ്മൾ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖിലേക്ക് അള്ളാഹു നമ്മളെയെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. നരകത്തിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മോചിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്വർഗമേകി നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിൽ, മക്കളിൽ, ഇഹത്തിലും പരത്തിലും നമുക്ക് ഏവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിലൂടെ കൺകുളിർമേറ്റി അള്ളാഹു നമ്മുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين اللهم احفظ لهذه البلاد أمنها ورجال أمنها اللهم احفظ لها رخاءها واستقرارها اللهم احفظ لها قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله